إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ
الله تعالى വളരെ ശ്രേഷ്ഠകരമായി പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുപോലെ തന്നെ നമസ്കാരം ഉപേക്ഷിച്ചവൻ കുഫ്രിലാണ്, അവൻ കാഫിറാണ് എന്നുള്ള കാര്യവും വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. നമസ്കാരം അതിന്റെ വുജൂബിയത്തിനെ, അതിന്റെ നിർബന്ധിതാവസ്ഥയെ തള്ളിക്കൊണ്ടൊരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ, നമസ്കാരം നിർബന്ധമില്ല എന്ന നിലക്ക് ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഒരാൾ മടികൊണ്ടോ മറ്റോ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കുഫ്രിലാണോ അവൻ കാഫിറാണോ എന്നതിൽ രണ്ടഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, തെളിവുകളുടെ പിൻബലമുള്ള ദലീലിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം, ആരെങ്കിലും മടി കാരണച്ചാലോ അല്ലാത്ത നിലക്കോ നമസ്കാരം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിൽ തഹാവുന് കാണിച്ചാൽ, അവൻ അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ് എന്നുള്ളതാണ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു സൈമിയ റഹിമഹുള്ള 10 കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്നതിന് അദ്ദേഹം 10 കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, 10 ദലീലുകൾ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള 20-ൽ കൂടുതൽ തെളിവുകൾ നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്നതിന് അദ്ദേഹം നിരത്തുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബലമായ അഭിപ്രായം, നമസ്കാരം ഏത് നിലക്ക് ഉപേക്ഷിച്ചാലും, അതിന്റെ വുജൂബിയത്തിനെ തള്ളിക്കൊണ്ട് ഉപേക്ഷിച്ചാലും, അല്ലാത്ത നിലക്ക് മടികൊണ്ടോ മറ്റോ നമസ്കാരം ഉപേക്ഷിച്ചാലും അവൻ കാഫിറാണ് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്, അൽ അഹ്ദു ലദി ബൈനനാ വബൈനഹും അസ്സലാം, അവർക്കും നമ്മൾക്കും ഇടയിലുള്ള കരാർ, വ്യത്യാസം, അത് നമസ്കാരമാണ്. വമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാം, ഒരു മനുഷ്യന്റെ ഇടയിലും കുഫ്റിന്റെയും ശിർക്കിന്റെയും ഇടയിൽ, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഇടയിൽ അതുപോലെ തന്നെ കുഫ്റിന്റെയും ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം, തർക്കുസ്സല നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കുഫ്റാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്ത് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എപ്രകാരമാണ്, നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ഏതൊരു കർമ്മം ഉപേക്ഷിച്ചാൽ അത് കുഫ്റാകുന്നുവോ അത് നമസ്കാരം മാത്രമാണ്, നമസ്കാരം ഉപേക്ഷിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചാൽ കുഫ്റിലേക്ക് എത്തുന്ന ഏക കർമ്മം നമസ്കാരമായിട്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് കണ്ടിരുന്നത് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നോമ്പൊരുത്തൻ ഉപേക്ഷിച്ചാൽ, മടി കൊണ്ടൊരുത്തൻ നോമ്പ് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറല്ല, സകാത്തൊരുത്തൻ നൽകുന്നില്ല അവൻ കാഫിറല്ല, പക്ഷെ നമസ്കാരം ഒരുത്തൻ മടി കാരണത്താലോ മറ്റോ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്. എന്നാൽ സകാത്താകട്ടെ നോമ്പാകട്ടെ അത് നിർബന്ധമില്ല എന്ന നിലയ്ക്ക് ഒരാൾ ഉപേക്ഷിച്ചാലോ അത് കുഫർ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഒരാൾ ഒരാൾക്ക് നോമ്പെടുക്കാൻ മടിയാണ്, ആ കാരണത്താൽ അദ്ദേഹം നോമ്പൊഴിവാക്കി, അദ്ദേഹം കാഫിറാണെന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് സകാത്ത് കൊടുക്കാൻ മടിയാണ്, അത് നിർബന്ധമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അത് അദ്ദേഹം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കാഫിറാകുകയില്ല. പക്ഷേ നമസ്കാരം ഒരാൾ അത് ഉപേക്ഷിച്ചാൽ, എന്ത് കാരണം കൊണ്ട് ഉപേക്ഷിച്ചാലും അവൻ കാഫിറാണ് എന്നുള്ളതാണ് മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായമായി അവർ രേഖപ്പെടുത്തുന്നതും അത് തന്നെയാണ്. അപ്പൊ നമസ്കാരം നിർബന്ധമാണ്, അത് ഉപേക്ഷിച്ചാൽ കുഫ്റാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മളെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ നമസ്കാരം കൃത്യമായി അഞ്ചു വഖത്ത് നമസ്കരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വലാത്തുൽ ജമാഅ, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം, സംഘടിത നമസ്കാരം. അതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഘടിത നമസ്കാരത്തിന്റെ വിധി? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനത് നിർബന്ധമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഏറ്റവും പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്. ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കൽ ഓരോ പുരുഷനെയും സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. തെളിവുകളുടെ പിൻബലമുള്ളതും ആ അഭിപ്രായത്തിനാണ്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൻ നിസായിലെ 102-ാമത്തെ വചനം അല്ലാഹു തആല പറഞ്ഞു, വൈദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാത്ത, നീ അവരുടെ കൂടെ യുദ്ധവേളയിൽ ഉണ്ടായിത്തീർന്നാൽ അവർക്ക് നീ ഇമാമായി നിൽക്കുകയും ചെയ്താൽ. അല്ലാഹു തആല യുദ്ധവേളയിലുള്ള നമസ്കാരം പഠിപ്പിക്കുകയാണ്. ഫൽതഖും തായിഫത്തും മിൻഹും മഅക, അവരുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നമസ്കാരത്തിന് നിന്നുകൊള്ളട്ടെ. വലിയഹുദു അസ്ലിഹത്തഹും, അവർ അവരുടെ ആയുധം പേറിക്കൊണ്ട് ആയുധം ചുമന്നുകൊണ്ട് അവർ നിന്റെ കൂടെ നമസ്കരിക്കാൻ നിൽക്കട്ടെ. ഫൈദാ സജദു, അവർ സുജൂദിലായി കഴിഞ്ഞാൽ ഫല്യകൂനു മിൻ വറായിക്കും, അവർ നിനക്ക് പിന്നിൽ നിന്ന് മാറുകയും. വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലു, നമസ്കരിക്കാത്ത മറ്റൊരു വിഭാഗം നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരട്ടെ. ഫല്യുസല്ലു മഅക, അങ്ങനെ നിന്റെ കൂടെ അവർ നമസ്കരിക്കട്ടെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. വലിയഹുദു ഹിദ്റഹും വഅസ്ലിഹതഹും, അവർ ജാഗ്രത കൈക്കൊള്ളണം, അതുപോലെ തന്നെ അവർ ആയുധം പേറണം എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ യുദ്ധ സമയത്ത് പോലും അല്ലാഹു തആല ആദ്യം ഒരു സംഘം നമസ്കരിച്ച് അതിനുശേഷം മറ്റൊരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൂടെ തന്നെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി ആ ജമാഅത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ യുദ്ധത്തിലുള്ള നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞു, ഫഫി അംരില്ലാഹി ബിഇഖാമത്തിൽ ജമാഅ ഫീ ഹാലിൽ ഖൗഫി, അല്ലാഹു തആല ജമാഅത്ത് നമസ്കരിക്കണമെന്നുള്ള കൽപ്പന നിർവഹിച്ചു ഏത് ഫീ ഹാലിൽ ഖൗഫി, യുദ്ധസമയത്ത് അല്ലെങ്കിൽ ഭയപ്പാടുള്ള സന്ദർഭത്തിലും അല്ലാഹു തആല ജമാഅത്തായി നിർവഹിക്കണം എന്നുള്ള ഈ കൽപ്പനയിലുണ്ട് ദലീലുൻ അല അന്ന ദാലിക ഫീ ഹാലിൽ അംനി ഔജബ്, പേടിയില്ലാത്ത നിർഭയത്വത്തിന്റെ അവസ്ഥയിൽ ഏറ്റവും നിർബന്ധമാണ് നമസ്കാരം എന്നതിന്റെ തെളിവ് ഈ ആയത്തിലുണ്ട്. യുദ്ധസമയത്ത് പോലും ഭയപ്പാടുള്ള സന്ദർഭത്തിൽ പോലും ജമാഅത്തായി നിർവഹിക്കണമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഈ ഒരു കൽപ്പനയിലുണ്ട് എന്ത്? നിർഭയത്വത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് ഈ കൽപ്പനയിലുണ്ട് എന്ന് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫഫിൽ ആയതി ദലീലുൻ അലാ വുജൂബിഹാ അലൽ അയ്യാൻ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിലുണ്ട് തെളിവുണ്ട്, ദലീലുൻ അലാ വുജൂബിഹാ അലൽ അയ്യാൻ, ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സ്വലാത്തുൽ ജമാഅ, സംഘടിത നമസ്കാരം എന്നുള്ളത് ഈ ആയത്തിൽ ഉണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം പേടിയുടെ സന്ദർഭമാണ്, ഭീതിയുടെ സന്ദർഭമാണ് യുദ്ധസമയം. ആ സമയത്ത് പോലും നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. എങ്ങനെയാണ് യുദ്ധസമയത്ത് ജമാഅത്ത് നമസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ പിന്നെ യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിൽ എന്തായിരുന്നാലും അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഉലമാക്കൾ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ തെളിവ് സൂറത്തു അൽ ബഖറയിലെ 43-ാമത്തെ വചനമാണ്. അല്ലാഹു തആല പറഞ്ഞു, വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅ റാകിഈൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, വആതുസ്സകാത സകാത്ത് കൊടുക്കണം, വർകഉ മഅ റാകിഈൻ റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂഉ ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം അല്ലാഹു തആല നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അല്ലാഹു പറഞ്ഞു വർകഉ മഅ റാകിഈൻ. നമസ്കാരത്തെ കുറിച്ച് ആദ്യം പറഞ്ഞതാണ്, പിന്നീട് അല്ലാഹു തആല വീണ്ടും പറഞ്ഞു വർകഉ മഅ റാകിഈൻ, റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ റുകൂഉ ചെയ്യണം എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു, വർകഉ മഅ റാകിഈൻ, റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുകൂഉ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജമാഅത്തായി നമസ്കരിക്കണം എന്നുള്ളതാണ്. ആദ്യം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നമസ്കാരത്തിൽപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് റുകൂഉ. എന്നിട്ടും അല്ലാഹു തആല അടുത്ത പിന്നീട് പറഞ്ഞു വർകഉ മഅ റാകിഈൻ, റുകൂഉ ചെയ്യുന്നവരുടെ കൂടെയാണ് നിങ്ങൾ റുകൂഉ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലാഹു കൽപ്പിക്കുകയാണ്. കൽപ്പനയുടെ സീഗയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അൽ അംറു യദുല്ലു അലൽ വുജൂബ്, കൽപ്പന എന്ന് പറഞ്ഞാൽ അത് വുജൂബിനെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഖാഇദ. ആ നിലക്ക് എന്താണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അസ്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീൻ, ഏറ്റവും പ്രയാസകരമേറിയ നമസ്കാരം മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രയാസകരമേറിയ നമസ്കാരം. മുനാഫിക്കുകൾക്ക് എല്ലാ നമസ്കാരവും പ്രയാസകരമാണ്, എന്നാൽ അവർക്ക് ഏറ്റവും പ്രയാസകരമേറിയ നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. അവർക്ക് സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവും അവർക്ക് ഏറ്റവും പ്രയാസകരമാണ് മുനാഫിക്കുകൾക്ക്. വലൗ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമ ഹബ്വ വലൗ ഹബ്വ. ആ സുബഹി നമസ്കാരത്തിന്റെയും അതുപോലെ തന്നെ ഇശാ നമസ്കാരത്തിന്റെയും ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും നിറങ്ങിക്കൊണ്ടായിരുന്നുവെങ്കിലും അവർ പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്ന് റസൂലുള്ള പറയുകയാണ്. അവർ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. എന്നാൽ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും ഏറ്റവും പ്രയാസകരമേറിയ നമസ്കാരങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് അല്ലാഹു റസൂലുള്ള പറയാൻ, വലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാ. റസൂലുള്ള പറയാൻ, ഞാൻ കരുതിപ്പോയി, ആഗ്രഹിച്ചുപോയി, അൻ ആമുറ ബിസ്സലാ, നമസ്കാരം നിർവഹിക്കാൻ. ഫതുഖാമ, എന്നിട്ട് ഇഖാമത്ത് കൊടുക്കുകയും, സുമ്മ ആമുറ റജുലൻ ഫയുസല്ലിയ ബിന്നാസ്, എന്നിട്ട് ഒരുത്തനോട് നീ ജനങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുകയും, സുമ്മ അൻതുലിഖ മഅയി ബിരിജാലിൻ മഅഹും ഹുസമും മിൻ ഹതബിൻ, എന്നിട്ട് ഞാൻ ചില ആളുകളെയും കൊണ്ട് പുറപ്പെടുകയാണ്. ആ ആളുകളുടെ അടുത്ത് വിറകിന്റെ കെട്ടുകളുണ്ട്. ആരുടെ അടുത്തേക്കാ പോകുന്നത്? ഇലാ ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ അടുത്തേക്ക്. ലാ യശ്ഹദൂന സ്വലാത്ത, നമസ്കാരത്തിന് ഹാജരാകാത്ത ആളുകളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ കരുതി കുറച്ചാളുകളെയും കൊണ്ട്. അവരുടെ അടുത്ത് വിറകിന്റെ കെട്ടുകളുണ്ട്. എന്നിട്ട് അവരുടെ വീടുകൾ കത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് റസൂലുള്ള പറയാൻ, നമസ്കാരത്തിന് ഹാജരാകാത്ത ആളുകളുടെ വീട് കത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ കരുതിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്തിനു റസൂലുള്ള ഈ രൂപത്തിൽ ചിന്തിക്കണം? ഒരു സുന്നത്തായിട്ടുള്ള കാര്യമാണ്, ഉപേക്ഷിച്ചാൽ തെറ്റില്ലാത്ത കാര്യമാണ്, ചെയ്താൽ പുണ്യമുള്ള കാര്യമാണ് എന്ന നിലക്കാണെങ്കിൽ എന്തിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ നിലക്ക് കരുതണം? ഒരിക്കലുമില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് സ്വലാത്തുൽ ജമാഅ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞു, റസൂലുള്ളാ നമസ്കാരത്തിന് ഹാജരാകാത്തവരുടെ വീട് കത്തിക്കാൻ ആഗ്രഹിച്ചുപോയി എന്ന് പറയുന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറയുകയാണ്, വഫിഹ്തിമാമിഹി ബി അൻ യുഹരിഖ അലാ ഖൗമിൻ തഖല്ലഫു അനി സ്വലാത്തി ബുയൂതഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുടെ വീട് കത്തിക്കണം എന്ന് റസൂലുള്ള പ്രത്യേകം താല്പര്യം പറഞ്ഞു, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതിലുണ്ട് അബിയനുൽ ബയാനി അലാ വുജൂബി ഫർദിൽ ജമാഅ. ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്, ഫർളായി നമസ്കരിക്കേണ്ട അഞ്ചു വക്ത് നമസ്കാരത്തിന് ജമാഅത്ത് നിർബന്ധമാണ് എന്നുള്ള കാര്യം ഈ ഹദീസിൽ വ്യക്തമാണ്. കാരണം ഇത് ഗൈറു ജായിസിൻ, കാരണം അനുവദനീയമല്ല. അൻ യുഹറിഖ അർറസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഖല്ലഫ അൻ നുദ്ബിൻ വഅമ്മാ ലൈസ ബിഫർദിൻ. ഒരു സുന്നത്തായിട്ടുള്ള കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ പേരിൽ ഒരിക്കലും റസൂൽ വീട് കത്തിക്കേണ്ട ആവശ്യമില്ല, അത് റസൂലിന് അനുവദനീയമല്ല. അല്ലെങ്കിൽ ഫർളല്ലാത്തൊരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ, ഒരു സുന്നത്തായ കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹിക്ക് വീട് കത്തിക്കൽ അനുവദനീയമല്ല എന്നുള്ളതാണ് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറയുന്നത്. അപ്പൊ കേവലം സുന്നത്തല്ല എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിർബന്ധമാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടും എന്ന് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സുഹൈനി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, വൽ ഹദീസു ദലീലുൻ അലാ വുജൂബിൽ ജമാഅത്തി ഐനൻ ലാ കിഫായതൻ. ഈ ഹദീസ് തെളിവാണ് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിന്. ഐനൻ ലാ കിഫായതൻ, ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. കിഫായല്ല, ഫർളു കിഫായ, ആരെങ്കിലും ചെയ്താൽ മറ്റുള്ളവരിൽ നിന്ന് ബാധ്യത തീരുന്ന രൂപത്തിലുള്ള ഫർളല്ല, ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്ന് ഇമാം സുഹൈനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, നാലാമത്തെ തെളിവ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അച്ഛൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ അഅമ, റസൂലിന്റെ അടുത്തേക്ക് ഒരു അന്ധനായ മനുഷ്യൻ കടന്നു വന്നു. ഫഖാൽ, എന്നിട്ട് ആ അന്ധനായ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ, ഇന്നഹു ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, റസൂലെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആളില്ല, ഞാൻ അന്ധനായ മനുഷ്യനാണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആളില്ല എന്ന് റസൂലിനോട് പറയുകയാണ്. ഫസഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുറഖിസ ലഹു, അദ്ദേഹത്തിന് ഒരു റുഖ്സ കിട്ടാൻ വേണ്ടിയിട്ട് റസൂലിനോട് ആവശ്യപ്പെടുകയാണ്, ഒരു ഇളവ് കിട്ടണം. ഫയുസല്ലി ഫീ ബൈതി, അങ്ങനെ വീട്ടിൽ നമസ്കരിക്കാൻ ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഫറഖസ ലഹു, റസൂലുള്ളാഹി അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. അന്ധനായ മനുഷ്യന് കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ലാത്തൊരാളാണ്, അന്ധനാണ്. അങ്ങനെ അദ്ദേഹം ഫലമ്മ വല്ല, അദ്ദേഹം പിന്തിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹൽ തസ്മ ഉന്നിദാ ബിസ്സലാം, നമസ്കാരത്തിനുള്ള വിളിയാളം നീ കേൾക്കാറുണ്ടോ, നമസ്കാരത്തിനുള്ള ബാങ്ക് നീ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ അന്ധനായ സുഹാബി പറഞ്ഞു, നഅം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഫഅജീബ്, അങ്ങനെയാണെങ്കിൽ നീ അതിന് ഇജാബത്ത് കൊടുക്കണം, നീ അതിന് മറുപടി കൊടുക്കണം, നീ ജമാഅത്തിന് എത്തേണ്ടതുണ്ട് എന്ന് റസൂലുള്ള പറയുകയാണ്. ഈ ഹദീസ് തന്നെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും. ഈ സഹാബി, അന്ധനായ സഹാബി വന്നിട്ട് പറയുന്നത്, ഇന്നി റജുലുൻ ദരീറുൽ ബസർ, റസൂലേ, ഞാൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഷാസിഉദ്ദാരി, എന്റെ വീട് അകലെയാണ്. എന്തൊക്കെയപ്പോ ഈ സഹാബി പറഞ്ഞിട്ടുള്ളത്? എന്റെ വീട് അകലെയാണ്, ഞാൻ കണ്ണില്ലാത്തവനാണ്, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ല, എനിക്ക് റുഖ്സയുണ്ടോ എന്നാണ് ചോദ്യം. റസൂലുള്ള പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം, ലാ അജിദു ലക റുഖ്സ. റസൂലുള്ള പറയാൻ, ലാ അജിദു ലക റുഖ്സ, നിനക്ക് ഞാൻ ഇളവ് കാണുന്നില്ല എന്നുള്ളതാണ്. അന്ധനായ, വീട് വിദൂരത്തുള്ള, കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ലാത്ത അന്ധനായ വ്യക്തിയോട് പറഞ്ഞത്, ലാ അജിദു ലക റുഖ്സ, നിനക്ക് ഞാൻ റുഖ്സ, ഇളവിനെ കാണുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, നിർബന്ധമാണ് ജമാഅത്ത് നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞു, ഫൈദാ കാന അൽഅഅമ ലാ റുഖ്സത ലഹു, ഒരു അന്ധനായ വ്യക്തിക്ക് അളവില്ല എങ്കിൽ, ഫൽ ബസീറു ഔല അല്ലാ തകൂന ലഹു റുഖ്സ, കാഴ്ചയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവന് റുഖ്സയില്ല എന്നത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. അന്ധന് റുഖ്സയില്ലെങ്കിൽ കാഴ്ചയുള്ളവൻ എങ്ങനെ റുഖ്സയുണ്ടാകും, ഇളവുണ്ടാകും എന്നുള്ളതാണ് ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറഞ്ഞു, ഈ വൈദാ ലം യുറഖിസ് ലില്അഅമ, റസൂലുള്ള ഒരു അന്ധനായ വ്യക്തിക്ക് ഇളവ് കൊടുത്തിട്ടില്ല, അല്ലദി ലം യജിദ് ഖായിദൻ, കൂട്ടിക്കൊണ്ടുവരാൻ ആളില്ലാത്ത ഒരു അന്ധനായ വ്യക്തിക്ക് റസൂലുള്ള ഇളവ് കൊടുത്തിട്ടില്ല എങ്കിൽ, ഫഗൈറുഹു ഔല, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ധനായ വ്യക്തിക്ക് അളവ് കൊടുത്തിട്ടില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഉലമാക്കൾ പറഞ്ഞു, ജമാഅത്ത് നമസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അഞ്ചാമത്തെ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് റിവായത്ത് ചെയ്യുന്നത്. റസൂലുള്ള പറഞ്ഞു, മൻ സമിഅ നിദാ, ആരെങ്കിലും ബാങ്ക് കേട്ടു, ഫലം യഅതിഹി, എന്നിട്ട് ആ ബാങ്കിന് അവൻ ഉച്ചരം കൊടുത്തില്ല, ആ പള്ളിയിലേക്ക് അവൻ ജമാഅത്തിന് വന്നില്ല എങ്കിൽ, ഫല സ്വലാത്തലഹു, അവന് നമസ്കാരമില്ല, ഇല്ലാ മിൻ ഉദ്രിൻ, ഉദ്രുണ്ടെങ്കിൽ ഒഴികെ, കൃത്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ, അല്ലെങ്കിൽ അവന് നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും. ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരാത്തവന് നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറഞ്ഞു, അസ്സലാത്തു ഫീ ഗൈറിൽ ജമാഅ ബാത്തില, ജമാഅത്തല്ലാത്ത നമസ്കാരം, അസ്സലാത്തു ഫീ ഗൈറിൽ ജമാഅത്തി മിൻ ഗൈറി ഉദ്റിൻ ബാത്തില, കാരണമില്ലാതെ ജമാഅത്തല്ലാതെ നമസ്കരിക്കുക എന്നുള്ളത് ആ നമസ്കാരം ബാത്തിലാണ് എന്ന് വരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രബലമായ അഭിപ്രായം, ഒരാൾ ജമാഅത്തല്ലാതെ നമസ്കരിച്ചാലും നമസ്കാരം ബാത്തിലാവുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ശരിയായ പ്രബലമായ അഭിപ്രായം, ഒരാൾ ജമാഅത്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിലും നമസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ അവൻ തെറ്റുകാരനാണ്, അവൻ വലിയ തിന്മയാണ് ചെയ്തിട്ടുള്ളത്, ജമാഅത്തിന് വന്നിട്ടില്ല എന്നുള്ള വലിയ തിന്മയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അതിനുള്ള കുറ്റം അവനുണ്ടാകും എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം. പക്ഷെ നമസ്കാരം ബാത്തിലായി പോവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. പക്ഷേ നമസ്കാരം വരെ ബാത്തിലായി പോകുമെന്നുള്ളത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആറാമത്തെ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി, ഫഖാൽ, റസൂലുള്ള സുബ്ഹി നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഷാഹദ ഫുലാൻ ഇന്നാൾ വന്നിട്ടുണ്ടോ, ഷാഹദ ഫുലാൻ ഇന്നാൾ വന്നിട്ടുണ്ടോ, ഖാലൂല, അപ്പൊ സ്വഹാബത്ത് പറയില്ല ഇന്നാൾ വന്നിട്ടില്ല. റസൂലുള്ള ഓരോരുത്തരും തിരക്കാണ്, ഇന്നാൾ വന്നിട്ടുണ്ടോ ജമാഅത്തിന്, ഓരോരുത്തരും റസൂലുള്ള അന്വേഷിക്കാണ് ഇന്ന വ്യക്തി ഇന്ന് ജമാഅത്തിന് വന്നിട്ടുണ്ടോ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സുന്നത്തായിട്ടുള്ള കർമ്മമാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല എങ്കിൽ റസൂലുള്ള അങ്ങനെ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇതും എന്താണ്, സഹിയായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ തെളിവ്, ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ വചനമാണ്. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമ, നാളെ അല്ലാഹുവിനെ മുസ്ലിമായിട്ട് ആരെങ്കിലും കണ്ടുമുട്ടണമെന്നുള്ള കാര്യം വല്ലവനെയും സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താ, ഫൽയുഹാഫിദ് അലാ ഹൗലൈ സ്വലവാതി, ഈ നമസ്കാരം അവൻ നിർവഹിക്കണം, അതിനെ അവൻ സൂക്ഷിക്കണം, ഹൈസു യുനാദാ ബിഹിന്ന, എവിടെ വെച്ചാണോ ആ നമസ്കാരത്തിന് വിളി വരുന്നത് അവിടെ വെച്ച് അവൻ നമസ്കാരം നിർവഹിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം, എങ്കിൽ അവൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാം. അഥവാ പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ നമസ്കാരം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ മുസ്ലിമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാം, അങ്ങനെ വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യം അവൻ ശ്രദ്ധിക്കട്ടെ. എന്നിട്ട് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഇന്നല്ലാഹ അശറ അലി നബിയ്യക്കും സുനനൽ ഹുദ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ നബിക്ക് നേർമാർഗത്തിന്റെ ചര്യകൾ നിയമമാക്കിയിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദ, ഈ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുക എന്നുള്ളത് റസൂലിന്റെ സന്മാർഗത്തിന്റെ ചര്യകളിൽ പെട്ടതാണ്. വലവ് അന്നക്കും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ബി ബൈതിഹി, നിങ്ങൾ നമസ്കാരത്തിൽ വിട്ടുനിൽക്കുന്ന ഈ മനുഷ്യനെ പോലെ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, നമസ്കാരത്തിന് വരാതെ നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, ലതറക്തും സുന്നത നബിയ്ക്കും, നിങ്ങൾ റസൂലിന്റെ സുന്നത്തിനെയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്, റസൂലിന്റെ ചര്യയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഖ്ഹിലുള്ള സുന്നത്തല്ല, ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്, റസൂലിന്റെ ചര്യ എന്ന അർത്ഥത്തിലാണ്. വലൗ തറക്തും സുന്നത നബിയ്ക്കും, നിങ്ങൾ റസൂലിന്റെ സുന്നത്തിനെ റസൂലിന്റെ ചര്യയെ ഉപേക്ഷിച്ചാൽ, ലളൽതും നിങ്ങൾ ളലാലത്തിലായിത്തീരും എന്ന് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നീട് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ പ്രതിഫലമൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലഖദ് റഅയ്തുന വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ സ്വഹാബത്തിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ സഹാബികളായ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിരുന്നത്, വമാ യതഖല്ലഫു അൻഹാ, ഈ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല, ഇല്ലാ മുനാഫിഖുൻ, മുനാഫിഖല്ലാതെ, മഅലൂമുൻ നിഫാഖി, നിഫാഖ് അറിയപ്പെട്ട മുനാഫിഖല്ലാതെ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ല എന്ന് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കിയത് എന്താണ്, ജമാഅത്തിന് സഹാബത്ത് മനസ്സിലാക്കിയത് ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരുടെ നിഫാഖ് വ്യക്തമായിട്ടുണ്ട് എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു സുന്നത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഒരിക്കലും ഒരാൾ മുനാഫിക്കാകൂല. മുനാഫിക്കിന്റെ അലാമത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ഏതെങ്കിലും സുന്നത്ത് ഒഴിവാക്കുക അല്ല, അതൊരിക്കലും മുനാഫിക്കിന്റെ ലക്ഷണമായി തീരുകയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കിന്റെ ലക്ഷണം ഒന്നുകിൽ വാജിബായിട്ടുള്ള കാര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വാജിബായിട്ടുള്ള ഒരു കാര്യം ഒരു ഉപേക്ഷിച്ചതുകൊണ്ടാണ് അവർ അറിയപ്പെട്ട മുനാഫിക്കുകളെന്ന് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവരെ സംബന്ധിച്ച് സഹാബത്ത് മനസ്സിലാക്കിയത്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബത്തിന്റെ ചരിത്രം പറയുകയാണ്. വലക്കദ് കാന അർറജുലു യൂതാ ബിഹി യുഹാദാ ബൈന അർറജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ നടക്കാൻ വയ്യാത്ത ഒരാള് രണ്ടാളുകളുടെ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായത്തോടുകൂടി പള്ളിയിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഒന്നാമത്തെ സൊഫിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാറുണ്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു സഹാബി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോ നടക്കാൻ പ്രയാസമുള്ള ആളുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ രണ്ടാളുടെ സഹായത്തോടുകൂടി പള്ളിയുടെ ഒന്നാം സൊഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മറ്റു രണ്ടാളുടെ സഹായത്തോടുകൂടി എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ സഹാബത്ത് ഈ നമസ്കാരത്തെ സംബന്ധിച്ച് ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാൻ സാധിക്കും. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സമി അൽ മുനാദിയ ഫലം യുജിബ് ബിഗൈരി ഉദ്രിൻ ഫലാ സലാത്ത ലഹു. ഒരാൾ ബാങ്ക് കൊടുക്കുന്ന ആളുടെ ബാങ്ക് കേട്ടു, അല്ലെങ്കിൽ ബാങ്കുകാരനെ കേട്ടു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ നമസ്കാരത്തിന് വന്നില്ല, അല്ലെങ്കിൽ അത് ഇജാബത്ത് കൊടുത്തില്ല, കാരണമില്ലാതെ, കൃത്യമായ കാരണമില്ലാതെ ജമാഅത്തിന് വരാത്തവനെ സംബന്ധിച്ചിടത്തോളം ഫലാ സലാത്ത് ലഹു, അവന് നമസ്കാരമല്ല ഇല്ല എന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വചന പ്രകാരമാണ്, ലാ സലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയോട് തൊട്ടടുത്തുള്ള പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് പറഞ്ഞു. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, വമൻ ജാറുൽ മസ്ജിദ്, ആരാണ് പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞാൽ, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് പറഞ്ഞപ്പോ ആരാണ് പള്ളിയുടെ അയൽവാസി? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സമിയൽ മുനാദിയ, ബാങ്ക്കാരനെ കേൾക്കുന്നവന്, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞു. അപ്പൊ ബാങ്ക് കേൾക്കുന്ന എല്ലാവരും പള്ളിയിലെത്തൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെളിവുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഹദീസിൽ നിന്നുള്ള തെളിവുകൾ പറഞ്ഞു, അതുപോലെ തന്നെ മഹാന്മാരായ സഹാബത്തിന്റെ വചനങ്ങൾ പറഞ്ഞു. എന്നാലും ചില ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകും. ഞങ്ങളൊക്കെ മുമ്പ് മനസ്സിലാക്കിയത് ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞ പള്ളിയിൽ നടന്നാൽ മതി, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, 25 പുണ്യം കിട്ടുന്ന കാര്യമാണ്, അത് നിർബന്ധമൊന്നുമല്ല എന്ന നിലക്ക് മനസ്സിലാകുന്ന ആളുകൾ ഇപ്പോഴും ഈ കൂട്ടത്തിലുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനമാണ്, താലിബുൽ ഹഖ് യക്ഫീഹി ദലീൽ, സത്യം അന്വേഷിക്കുന്നവന് ഒരു തെളിവ് മതി. ഹക്ക് അന്വേഷിക്കുന്ന, ഹക്കിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ തെളിവ് മതി. വസാഹിബുൽ ഹവ ലാ യക്ഫീഹി അൽഫു ദലീൽ, എന്നാൽ ഹവയുടെ ആളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന സാഹിബുൽ ഹവ അവനെ സംബന്ധിച്ചിടത്തോളം ലാ യക്ഫീഹി അൽഫു ദലീൽ, 1000 തെളിവുകളും അവന് മതിയാകുകയില്ല. 1000 തെളിവ് കിട്ടിയാലും അവന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അവന് പ്രശ്നം അവന്റെ ഹവയാണ്. അൽ ജാഹിലു യുഅല്ലം, അറിവില്ലാത്തവനെ പഠിപ്പിക്കാം. അറിവില്ലാത്തവൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ പഠിപ്പിക്കാൻ സാധിക്കും. വസാഹിബുൽ ഹവ ലൈസ ലന അലൈഹി സബീൽ, സാഹിബുൽ ഹവയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇഷ്ടപ്രകാരം ദീന് കൊണ്ട് നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് നമ്മൾക്ക് യാതൊരു മാർഗവുമില്ല. അവനെ പഠിപ്പിക്കാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. അവന് 1000 തെളിവ് കിട്ടിയാലും അവന് സ്വീകരിക്കൂല. പക്ഷെ സത്യം അന്വേഷിക്കുന്നവർ ഒറ്റ തെളിവ് മതി. ശുദ്ധ ഖുറാനിലെയും ഹദീസുകളുടെയും തെളിവുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പാടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം, സ്വലാത്തുൽ ജമാഅ നിർബന്ധമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. കൃത്യമായ കാരണങ്ങളില്ലാത്തവരൊക്കെ ജമാഅത്തിന് പള്ളിയിൽ ഹാജരാവണം എന്നുള്ളതാണ്. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഹക്ക് സ്വീകരിക്കാനുള്ള മനസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദാ. ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നതിലെ തെളിവുകളാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സലഫുകളുടെ ഉദ്ധരണിയിൽ നിന്നും നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാരായ സലഫുകൾ ഈ ജമാഅത്ത് നമസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് അവരുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സലഫുകൾ നമുക്ക് മാതൃകയാണ്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ നിലക്ക് നമ്മൾ സലഫുകൾ അവരുടെ ഈ ജമാഅത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അതൊരു ആവേശമുണ്ടാക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള മഹാനായ താബിഈയാണ്, സഹാബത്തിന് ശേഷം ജീവിച്ച സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള. അദ്ദേഹം പറയാൻ, മാ ഫാതതിനി സ്വലാത്തു ഫീ ജമാഅത്തിൻ, ജമാഅത്തായി എനിക്ക് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, മുൻദു അർബഈന സന, 40 വർഷമായി എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ റബീ ഇബ്നു ഖുസൈൻ റഹിമഹുള്ള മഹാനായ താബിഈയാൻ, അദ്ദേഹം പറയാൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് കാന യുഖാദു ഇല സ്വല, അദ്ദേഹത്തിന് സ്വന്തമായി നമസ്കാരത്തിന് വരാൻ സാധിക്കൂല, അദ്ദേഹത്തെ ഒരാൾ കൂട്ടിക്കൊണ്ടുവരും. വബിഹിൽ ഫാലിജ്, അദ്ദേഹത്തിന് ഫാലിജ് ഉണ്ട്, ഫാലിജ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം തളർന്ന വ്യക്തിയാണ് റബീഉബ്നു ഖുസൈൻ അവസാന കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഭാഗം തളർന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ പള്ളിയിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടുവരും. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഖദ് റുഖ്സ, താങ്കൾക്ക് റുഖ്സ ഉണ്ടല്ലോ, കഴിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, സ്വന്തമായി നടന്നു വരാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റുഖ്സ ഉണ്ടല്ലോ, ഇളവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്ന വചനം എന്താണ്? അവരുടെ ജമാഅത്തിനുള്ള അവരുടെ താല്പര്യം നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റബീഉ ഇബ്നു ഖുസൈം റഹിമഹുള്ള പറയാൻ, ഇന്നി അസ്മഉ ഹയ്യാല സ്വല, ഞാൻ ഹയ്യാല സ്വല എന്ന് കേൾക്കുന്നുണ്ട്, നമസ്കാരത്തിലേക്ക് വരുവീൻ എന്ന മുഅദ്ദിന്റെ വചനം ഞാൻ കേൾക്കുന്നു. നിങ്ങൾക്ക് ആ നമസ്കാരത്തിന് ഹാജരാകാൻ സാധിക്കുമെങ്കിൽ, അത് എഴഞ്ഞുകൊണ്ടാണെങ്കിലും നിരങ്ങിക്കൊണ്ടാണെങ്കിലും നിങ്ങൾ അവിടേക്ക് എത്തണം, സാധിക്കുമെങ്കിൽ നിങ്ങൾ എത്തണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഹയ്യാ റസൂല എന്നുള്ള വചനം ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് റബീഉ ഖുസൈൻ, ഒരു ഭാഗം തളർന്ന മഹാനായ താബിഈ അദ്ദേഹം ജമാഅത്തിന് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറയാൻ, മാ ജാഅ വഖ്തു സ്വലാ ഇല്ലാ വഅന ഇലൈഹാ ബിൽ അശ്വാഖ്, നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് മനസ്സാഗ്രഹിക്കും, നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ നമസ്കാരത്തിലേക്ക് ആഗ്രഹിക്കും. വമാ ദഖല വഖ്തു സ്വലാത്തിൻ ഖത്തു ഇല്ലാ വഅന ലഹാ മുസ്തഈദുൻ, നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാ സമയത്തും ആ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകും, അങ്ങനെയല്ലാതെ എനിക്ക് നമസ്കാരത്തിന്റെ സമയം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പൊ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആ നമസ്കാരത്തിന് വേണ്ടി ഞാൻ തയ്യാറാകാറുണ്ട് എന്നാണ് അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നുൽ മുബാറക് റഹിമഹുള്ള പറയാൻ, കാന സഈദ് ഇബ്നു അബ്ദുൽ അസീസ്, സഈദ് ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള, ഇദാ ഫാതതുഹു സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടാൽ, ബക, അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അദ്ദേഹം കരഞ്ഞുപോകും എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ മൈമൂനുബിന് മെഹ്റാൻ, മഹാനായ സലഫികൾപ്പെട്ട ആളാണ്, അദ്ദേഹം പറയാൻ, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാസ കദിൻ സറഫു, ജനങ്ങളൊക്കെ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞുപോയിട്ടുണ്ട്, അദ്ദേഹം നമസ്കാരത്തിന് വൈകിയാണ് വന്നത്. ആ സമയത്ത് അദ്ദേഹം പറയാൻ, മൈമൂനുബിന് മെഹ്റാൻ റഹിമഹുള്ള പറയാൻ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹം മുസീബത്തിനുള്ള പ്രാർത്ഥന, മുസീബത്തുണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് പറയാൻ, ലഫദുൽ ഹാദീ സ്വല, ഈ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, അഹബ്ബു ഇലയ്യ മിൻ വിലായതി ബിൽ ഇറാഖ്, അഹബ്ബു ഇലയ്യ മിൻ വിലായതി ലി ഇറാഖ്, ഈ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറാഖിന്റെ ഭരണം കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഈ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞു. ഇറാഖിന്റെ ഭരണം, അതിനേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഈ നമസ്കാരത്തിനാണ് എന്ന് മൈമൂനുബിന് മെഹ്റാൻ റഹിമഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൈമൂനുബിന് മെഹ്റാൻ റഹിമഹുള്ള തന്നെ പറയാൻ, മുൻദു സിനീന തവീല, ഒരുപാട് വർഷങ്ങളായി ഞാൻ, മാ സല്ലൈതു ഇല്ലാ ഫി ജമാഅ, ജമാഅത്തായിട്ടേ ഞാൻ നമസ്കരിക്കാറുള്ളൂ, ഇല്ലാ മർറതൈനി, രണ്ട് പ്രാവശ്യം, ഇല്ലാ മർറതൈനി ഫഖത്, രണ്ട് പ്രാവശ്യം ഇല്ലാത്ത വർഷങ്ങളായിട്ട് ഞാൻ ജമാഅത്ത് മാത്രം നിസ്കരിക്കാറുള്ളൂ, ജമാഅത്തിൽ മാത്രം ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ, രണ്ട് പ്രാവശ്യം എനിക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ട രണ്ട് നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം എന്താ പറയണറിയോ, വഖഅന്നനി ലം ഉസല്ലിഹിമ, ആ രണ്ടും ഞാൻ നമസ്കരിക്കാത്തത് പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ജമാഅത്ത് എനിക്ക് ആകെ നഷ്ടപ്പെട്ടത് രണ്ട് ജമാഅത്താണ് വർഷങ്ങളായിട്ട്, ആ രണ്ട് ജമാഅത്ത്, ആ രണ്ട് നമസ്കാരം എനിക്ക് നമസ്കരിച്ചിട്ടില്ലാത്തത് പോലെയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് മൈമൂനുബ്നു മെഹ്റാൻ റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ ഹാതിമുൽ അസം റഹിമഹുള്ള പറയാൻ, ഫാതതിനി സ്വലാത്തു ഫിൽ ജമാഅ, ഒരിക്കലും എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. ഫഅസ്സാനി അബുൽ ഇസ്ഹാഖ് അൽ ബുഖാരി, ആ സമയത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ദുഃഖിച്ചു, ആ ദുഃഖത്തിന് എനിക്ക് ആശ്വാസം നൽകിയത് അബു ഇസ്ഹാഖ് അൽ ബുഖാരി റഹിമഹുള്ളയാണ്, അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിന് നമസ്കാരം നഷ്ടപ്പെട്ടപ്പോ, ഹാതിമുൽ അസം റഹിമഹുള്ളക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമായി. ആ സമയത്ത് അബു ഇസ്ഹാഖ് അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, ആ സമയത്ത് ഹാത്തിമുൽ അദ്ദേഹം മാത്രമാണ് അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി വഹ്ദഹു അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. ഈ സമയത്ത് ഹാത്തിമുൽ അസം പറയാൻ, വലൗ മാതലി വലദുൻ, എന്റെ മകനാണ് മരിച്ചതെങ്കിൽ ലഅസ്ദാനി അക്തറു മിൻ അശറതി ആലാഫ്, പതിനായിരക്കണക്കിന് ആളുകൾ എന്നെ ആശ്വസിപ്പിക്കാൻ വരും. എന്റെ സ്വന്തം മകൻ മരിച്ചതാണെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ എന്നെ ആശ്വസിപ്പിക്കാൻ വരും. പക്ഷേ അദ്ദേഹം പറയാ, ലി അന്ന മുസീബത്ത് ദീനി അഹ്വനു ഇൻദ നാസി മിൻ മുസീബത്തി ദുനിയ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് പ്രധാനം. ദീനിന്റെ മുസീബത്തിനേക്കാൾ അവർക്ക് പ്രധാനം ദുനിയാവിന്റെ മുസീബത്താണ്. എനിക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടാൽ എന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്നെ ആശ്വസിപ്പിക്കാൻ വരുമായിരുന്നു. പക്ഷെ എന്റെ ദീനിൽ ഒരു മുസീബത്തുണ്ടായപ്പോൾ, എനിക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളും കടന്നു വന്നില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുനിയാവിന്റെ മുസീബത്താണ് അവർക്ക് പ്രധാനം. ദീനിന്റെ മുസീബത്ത്, ദീനിലൊരു വീഴ്ച സംഭവിച്ചാൽ അത് ഒരു പ്രയാസമായി, ഒരു മുസീബത്തായി കാണാൻ ഇന്ന് ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹാത്തിമുൽ അസം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ വചനങ്ങളൊക്കെ മഹാന്മാരായ സഹാബത്തും അതുപോലെ തന്നെ താബിഉകളും അതുപോലെ തന്നെ സലഫുകളൊക്കെ ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വചനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുരുഷന്മാരായിട്ടുള്ള ആളുകൾ കൃത്യമായ കാരണങ്ങളില്ലാതെ രോഗമോ മറ്റോ ഭയപ്പാട് അതുപോലെ തന്നെ മറ്റും നിർബന്ധമായി നമുക്കൊരിക്കലും വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമേ ജമാഅത്തിന് വരാതിരിക്കാൻ നമുക്ക് എഴുതുള്ളൂ. എല്ലാ പുരുഷന്മാരും അത് ശ്രദ്ധിക്കണം. ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ളവരാണെങ്കിൽ അവർ പള്ളിയിൽ പോകണം. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളി, ശിർക്കും കുഫറും ചെയ്യാത്ത ഇമാമാണ് ആ പള്ളിയിൽ ഇമാമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കാം. ശിർക്കും കുഫറും ചെയ്യുന്ന, വ്യക്തമായി ശിർക്കും കുഫറും ചെയ്യുന്ന, അത് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നിൽ നമസ്കരിക്കാൻ പറ്റുകയില്ല. അത് കൃത്യമായിട്ടുള്ള ഉലമാക്കളുടെ പച്ചവകളുണ്ട്. ശിർക്കും കുഫറും വ്യക്തമായി ചെയ്യുന്നവരുടെ പിന്നിൽ നമസ്കരിക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. അല്ലാത്ത ശിർക്കും കുഫറും ചെയ്യാത്ത ബിദ്അത്തുകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും, അതുപോലെ തന്നെ തിന്മകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും, ഇമാം അത്തരത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നുണ്ട്, പ്രശ്നമല്ല. പക്ഷെ ബിദ്അത്ത്, ബിദ്അത്തുൽ മുകഫിറ, കുഫറിലേക്ക് എത്തുന്ന ബിദ്അത്ത് ആകാൻ പാടില്ല. അല്ലാത്ത ബിദ്അത്തുകൾ ചെയ്യുന്ന, തിന്മകൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ഇമാമാണെങ്കിലും നമ്മൾ അവിടെ പോകണം. കുഫറും ശിർക്കും ചെയ്യുന്ന ഇമാമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ നമ്മുടെ പരിധിയിലുള്ള പള്ളിയിൽ ബാങ്ക് കേട്ടാൽ അവിടെ എത്തണം. ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. ജമാഅത്തിൽ നിന്ന് വിട്ടുനിന്ന നമ്മൾ തിന്മയാണ് ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നൽകി.